SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
നമസ്കാരം മായ ദിലീപ്.
നമസ്കാരം.
മായ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ചെയ്യുന്ന ആളാണ്. എന്താണ് മായ ചെയ്യുന്ന ആ തൊഴിൽ, ഒന്ന് വിവരിക്കാമോ?
ഞാന് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം നമ്മളൊരു വീട്ടില് ഒരു ബിസിനസ്, ഹോം ബിസിനസ് ചെയ്യാണ്. അത് ഇന്ത്യൻ ക്ലോത്ത്സും ജ്വല്ലറിയും വിൽക്കുകയാണ്. എത്നിക് ക്ലോത്ത്സ് ആൻഡ് ജ്വല്ലറി ആണ് മെയിൻലി. അതിൽ പറയുന്ന ജ്വല്ലറി മിക്കതും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, ഹാൻഡ്മെയ്ഡ് ആണ് എല്ലാം. ക്ലോത്തിങ് ആണെങ്കിലും ചിലത് നമ്മൾ നാട്ടിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി സപ്ലയേഴ്സിന് ഇരുന്ന് കൊണ്ടുതന്നെയാണ്, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ഓർഡർ എടുക്കും, എന്നിട്ട് അത് നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്.
ഓക്കെ, അപ്പൊ അത് ഇങ്ങനൊരു സംരംഭം തുടങ്ങാനായിട്ട് എന്താ കാരണമായ?
കാരണം മെയിൻ, നമ്മൾ സാധാരണ ഒരു മെയിൻ സ്ട്രീം ജോലി തപ്പിയിട്ട് നമുക്ക് മൂന്നുപേർക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മിക്കതും നമ്മൾ മൂന്നുപേരും നമ്മൾ അടുത്താണ് താമസിക്കുന്നത്, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ മൂന്നുപേരും കൂടി ഇങ്ങനെ എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോ നമ്മൾ മൂന്നുപേരുടെയും ഇൻട്രസ്റ്റ് മെയിൻലി ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കി. അതായത് ക്ലോതിങ്ങും ജ്വല്ലറിയും ഒക്കെ വി ഓൾ ലൈക്ക് ടു ഡ്രസ്. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു വൈ നോട്ട് പുട്ട് ഇറ്റ് ടു യൂസ്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചെടുത്തതാണ് ഇത്.
ഓക്കെ, അപ്പൊ മായ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഇത് എന്തൊക്കെയാണ് അതിന് വേണ്ട ഫോർമാലിറ്റീസ്? പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ.
ഓ, ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ ഇവിടുത്തെ എല്ലാ ലോസും അബൈഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ആദ്യം അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ച സമയത്ത് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ എലോബറേറ്റ് ആണെങ്കിൽ ABN ആണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഓൺലൈൻ കയറി നോക്കിയത് business.gov.au എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. അതിലുണ്ട് നമ്മൾ ABN നമ്മൾ അപ്ലൈ ചെയ്യണം എന്ന്. ABN പോയി അപ്ലൈ ചെയ്യാൻ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് അവര് അവിടുന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്യും ഏത് സൈറ്റിൽ പോയിട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് ABN വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു. നെക്സ്റ്റ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് എടുത്തു. പിന്നെ അതേമാതിരി തന്നെ ബാങ്ക് അക്കൗണ്ട്. പിന്നെ ഈ ഇവിടെ നമ്മൾ വീട്ടിലൊരു കാര്യം നടത്തുമ്പോൾ നമുക്ക് കൗൺസിലിന് അപ്രൂവൽ വേണം. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ കൗൺസിലിൽ പോയി നമ്മൾ സംസാരിച്ച് അവരുടെ അടുത്ത് നിന്ന് അപ്രൂവൽ വാങ്ങിച്ചു. പിന്നെ അതേമാതിരി തന്നെ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായാലും ലൈസൻസ്, എക്സ്പോർട്ട് ലൈസൻസ് വേണം. അപ്പൊ നമ്മൾ പിന്നെ അങ്ങനത്തെ കാര്യത്തിലേക്ക് തിരിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ റൂൾസ് ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ ഫോളോ ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് വി ഡിഡ് അക്കോർഡിംഗ്ലി.
ഓക്കെ, മായ പറഞ്ഞു കൗൺസിലിന്റെ ഒരു അപ്രൂവൽ ഇതിന് വേണമായിരുന്നു എന്ന്. കൗൺസിൽ എന്താ നോക്കുന്നത് പ്രധാനമായും?
അല്ല, നമ്മൾ കൗൺസിലിൽ പോയപ്പോ അവര് ബേസിക്കലി നമ്മളുടെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെയ്ബേഴ്സിനോ അല്ലെങ്കിൽ ആ സ്ട്രീറ്റിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളുടെ ബേസിക്കലി നമ്മൾ വീട്ടിന്റെ അകത്താണ്. അപ്പൊ നമുക്ക് എന്റെ അപ്പുറത്തിലെ നെയ്ബേഴ്സിനൊന്നും ആർക്കും ഒരു ഇഷ്യൂ ഇല്ല. ബിക്കോസ് നമുക്ക് വീട്ടിന്റെ അകത്താകുമ്പോ ആദ്യം അല്ലെങ്കിൽ നമുക്ക് ആൾക്കാർ കസ്റ്റമേഴ്സ് നമുക്ക് വീട്ടിൽ വരുന്നല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ബോർഡ്, നമ്മളിപ്പോ നമ്മുടെ ബിസിനസിന്റെ ബോർഡ് പുറത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പെർട്ടിക്കുലർ സൈസ് ഉണ്ട്, ആ സൈസിനല്ലേ ബോർഡ് മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്ന് മാത്രമേ നമ്മളുടെ അടുത്ത് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളൂ.
ഓക്കെ, നെയ്ബേഴ്സിന്റെ കയ്യിൽ നിന്നും കൺസെന്റ് മേടിക്കേണ്ട ആവശ്യം വന്നോ?
കൺസെന്റ് മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പോയി അവരോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇങ്ങനെ അവരിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അപ്പൊ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് വി ആർ ഇൻ ഗുഡ് ടേംസ് വിത്ത് ദം. അപ്പോ അവര് നമ്മുടെ കസ്റ്റമേഴ്സും ആണ്. അപ്പൊ പിന്നെ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിന്.
ഓക്കെ, അപ്പൊ നിങ്ങൾ മൂന്ന് പേര് കൂടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മൂന്ന് പേരോട് ചെയ്യുമ്പോ എങ്ങനെയാണ്? അത് മൂന്ന് പേരുടെയും വീട്ടിൽ വെക്കുകയാണോ അതോ ഒരാളുടെ വീട്ടിലാണോ?
ഒരാളുടെ വീട്ടിലാണ്. നമ്മൾ മൂന്ന് പേര് ഞാൻ ഒരു പേരും പറയാം. ഒരാള് സിന്ധു ആണ്, മറ്റേത് ഷെഹനാസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ മൂന്ന് പേരുടെയും ഒരുമിച്ച് പേരാക്കിയിട്ടാണ് നമ്മൾ സിമാന ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി. ആൻഡ് അത് എന്റെ വീട്ടിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്.
ഓക്കെ ഓക്കെ, അപ്പോ ഇനി ഇത്രത്തോളം ഫോർമാലിറ്റീസ് ഇതിന് എടുക്കണമെന്ന് മായ പറഞ്ഞു. ഇത് എത്രത്തോളം ചെലവ് വരും മായ? ഇതിന് എന്തെങ്കിലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റോ മറ്റോ ഉണ്ടോ?
ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ തന്നെ സ്പെസിഫിക്കലി എഴുതിയിട്ടുണ്ട് ABN എത്ര നമ്മൾ പേ ചെയ്യണം. പിന്നെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് ബിസിനസ്. ആക്ച്വലി ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും നിങ്ങൾ എത്ര ഇൻഷുറൻസ് എടുത്താലാണ് നിങ്ങളുടെ ബിസിനസ് നല്ലത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യാണ് ചെയ്തത്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ചെലവ് വന്നത് നമുക്ക് നമ്മള് എഫ് പോസ് മെഷീൻ നമ്മൾ എടുത്തിരുന്നു, അപ്പൊ അതിന്റെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് പേയ്മെന്റ് ഉണ്ടായിരുന്നു. ഇത് അഗൈൻ ഈ പറഞ്ഞ പോയിന്റ്സിന്റെ ഒക്കെ പേയ്മെന്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ബിസിനസ്. ഇപ്പൊ നമ്മളുടെ ഹോം ബിസിനസ്സിന് നമുക്ക് എത്ര ചെലവ് വന്ന് പറഞ്ഞാൽ എവറിത്തിങ് ടുഗെദർ അറൌണ്ട് പ്രോബബ്ലി ഒരു 15,000 to 20,000 വന്നിട്ടുണ്ടാവും ഇൻവെസ്റ്റ്മെന്റ്, ഇൻക്ലൂഡിംഗ് ഈ പറഞ്ഞ എല്ലാ എന്താ പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ, അവരുടെ ഓരോ എബിൻ എടുക്കാനും അങ്ങനത്തെ അതും, അതുകൂടാതെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും നമ്മുടെ കാർഗോ ചാർജസും എല്ലാം കൂടിയിട്ട് നമുക്കൊരു 15,000 to 20,000 എന്നാലും ആയിട്ടുണ്ട്.
എല്ലാ മാസവും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് തീരുമ്പോ നാട്ടിൽ നിന്ന് ആ സ്റ്റോക്ക് വീണ്ടും എടുക്കുമ്പോ അതിന് എത്രത്തോളം ചെലവ് വരും?
ഇറ്റ് വേറീസ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഫാഷൻ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കണ കാരണം ഓരോ സമയത്ത് ഓരോ സപ്ലയറിന്റെ അടുത്ത് എടുക്കുമ്പോൾ റേറ്റ്സ് വേറി ചെയ്യും. നമ്മൾ അപ്പൊ സപ്ലയറിന്റെ അടുത്ത് എത്ര എടുക്കണോ പിന്നെ ബാക്കിയുള്ള നമ്മുടെ കൊറിയറും കാർഗോ ചാർജസ് ഒക്കെ നോക്കിയിട്ട് പേ ചെയ്യുക ചെയ്യുക, അല്ലാണ്ട് അതിനൊരു ഫിക്സ്ഡ് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല.
ഓക്കെ, എക്സ്പോർട്ട് ലൈസൻസിന്റെ കാര്യമായി പറഞ്ഞു. ഈ എക്സ്പോർട്ട് ലൈസൻസ് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണോ മായ?
എക്സ്പോർട്ട് ലൈസൻസ് നമ്മൾ നാട്ടിൽ നിന്ന് എന്റെ പാർട്ട്ണറിന്റെ അച്ഛൻ ഓൾറെഡി ഉണ്ട്, അപ്പൊ അത് കാരണം അവര് രണ്ടാമത് അത് റെന്യൂ ചെയ്തു. അപ്പൊ റെന്യൂ ചെയ്തപ്പോ നമ്മളത് ഒരു ഓൾമോസ്റ്റ് ഒരു നാട്ടിലത്തെ ഒരു 3,000 to 4,000 റുപ്പീസ് ആണ് നമുക്ക് എക്സ്പെൻസ് വന്നത്. അപ്പൊ അങ്ങനെ അത് എടുത്തിട്ട് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് അയച്ചു തരാ ചെയ്യാം എയർ കാർഗോ ആയിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എയർപോർട്ടിൽ പോയി കളക്ട് ചെയ്യും. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ട് ലൈസൻസിന്റെ ആവശ്യം വരാറില്ല, ബിക്കോസ് നമ്മൾ കൊണ്ടുവരുന്ന ഗുഡ്സ് മിക്കതും $1,000 താഴെയാണ്. അപ്പൊ ഇവിടുത്തെ റൂൾസ് പ്രകാരം $1,000 മുകളിൽ വരികയാണെങ്കിൽ മാത്രമാണ് ഇമ്പോർട്ട് ലൈസൻസിന്റെ ആവശ്യമില്ല, പക്ഷെ ഒരു കസ്റ്റംസിന്റെ അവിടെ ഒരു ഫീ അടയ്ക്കണം. അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. പക്ഷെ നമ്മുടെ ഈ പറയുന്ന നമ്മൾ എപ്പോ കൊണ്ടുവരുമ്പോഴും $1,000 അടിയിലേ കൊണ്ടുവരാറുള്ളൂ. അപ്പൊ അത് കാരണം നമുക്ക് ഇമ്പോർട്ട് ലൈസൻസിന്റെ ആവശ്യം വരാറില്ല.
ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഫോർമാലിറ്റീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി എങ്ങനെയാണ് മായ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത്?
മാർക്കറ്റിംഗ് നമ്മുടെ മെയിൻ വേർഡ് ഓഫ് മൗത്ത് ആണ്. നമുക്ക് തന്നെ നമ്മുടെ ഒരു മെയിൻ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരിങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് പിന്നെ ഒരാളുടെ അടുത്ത് പറഞ്ഞ് പറഞ്ഞ് കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ടായിട്ട്. പിന്നെ നമ്മള് ഫേസ്ബുക്കിൽ നമുക്ക് പേജ് ഉണ്ട്, അപ്പൊ അതിന്റെ ത്രൂ നമുക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാ വെച്ചാൽ ഇവിടെ കുറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോപ്പ് അപ്പ് സ്റ്റോൾസ് ഇടും. അതായത് ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഫെസ്റ്റിവൽസ്, അതായത് നമ്മുടെ ഹോളി ദിവാളി അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് എന്തെങ്കിലും പരിപാടി നടത്തണമെങ്കിൽ അവർ ഈ സ്റ്റോൾസ് ഒക്കെ ഇടും. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ പോയിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യും. പിന്നെ മോൾസിൽ കുറെ ഈ പറഞ്ഞ മാതിരി പോപ്പ് അപ്പ് സ്റ്റോൾസ് കൊണ്ടിടും. വേർഡ് ഓഫ് മൗത്ത് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ബിസിനസിന്റെ ഒരു മെയിൻ പോയിന്റ്.
ഓക്കെ, 15,000 to 20,000 ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണെന്ന് പറയാൻ സാധിക്കുമോ?
അത് എപ്പോഴും ഇല്ല. എന്നുവെച്ചാൽ ചില സമയത്ത് ഓഫ് സീസൺ ആവുന്ന സമയത്ത് ചിലപ്പോ ചെറിയൊരു ഡിം ഉണ്ടാവും, പക്ഷെ അത് എപ്പോഴും ഇല്ല, ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഫാഷൻ ട്രെൻഡ്സ് ഫോളോ ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആൾക്കാർ കിട്ടുന്നുണ്ട്.
ഓക്കെ, നിങ്ങളൊരു രണ്ടു മൂന്ന് ഫ്രണ്ട്സ് കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കമിട്ടത്. അപ്പൊ മായയുടെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് എത്രത്തോളം എളുപ്പമാണ്?
ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ പ്രോബബ്ലി എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇതില് കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് നിന്ന് നാട്ടിൽ നിന്ന് ഒരു സപ്ലയറിന്റെ അടുത്ത് നിന്ന് ഒരു ക്ലോത്ത് എടുക്കണമെന്ന് പറഞ്ഞാലും അത് ഞാൻ ഒരാൾ മാത്രം എടുക്കുന്ന ദൃശ്യമല്ല. നമ്മൾ ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് കസ്റ്റമേഴ്സിന് എന്താണ് ഇഷ്ടം, അതിന്റെ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ മൂന്നുപേരാണെങ്കിൽ നമ്മൾ മൂന്നുപേരും ഡിവൈഡ് ആയിട്ടാണ് വർക്ക് എടുക്കുക. ഒരാൾ സപ്ലയറെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരാൾ ബാക്കി എന്തെങ്കിലും ഡിസൈനിങ്ങിന്റെ കാര്യം നോക്കും, മറ്റേ ആള് വേറെ എന്തെങ്കിലും കാര്യം. അപ്പൊ അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണ കാരണം ഇറ്റ്സ് മച്ച് മോർ ഈസിയർ. ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എ ബിറ്റ് ഓഫ് എ ബർഡൻ എന്നേ ഞാൻ പറയുള്ളൂ.
ഇനി ഇതിൽ എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ?
ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഈ ബിസിനസ് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫാഷൻ ട്രെൻഡ്സ് ഫോളോ ചെയ്യണം. നമ്മൾ ഔട്ട്ഡേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പിന്നെ നമ്മുടെ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല. ഇവിടെ എന്താ വെച്ചാൽ എല്ലാവർക്കും പുതിയ പുതിയ ഫാഷനാണ് വേണ്ടത്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു ഡെഫിനറ്റ്ലി പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ക്വാളിറ്റി നോക്കണം. പിന്നെ ഈ ജ്വല്ലറി ഒക്കെ നമ്മൾ കൊണ്ടുവരുമ്പോഴും അത് ഡെലിക്കേറ്റ് സാധനങ്ങളാണ്. അതിനനുസരിച്ച് നമ്മളിപ്പോ ഉണ്ടാക്കുകയാണെങ്കിലും കൂടി നമ്മൾ കുറെ ആൾക്കാർ കസ്റ്റമൈസ്ഡ് ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആൾക്കാർ നമുക്ക് കസ്റ്റമൈസ്ഡ് ഓർഡർ തരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തുള്ള വിശ്വാസം കാരണമാണ്. അപ്പൊ നമ്മൾ അവർ പറയുന്ന രീതിക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്.
ഓക്കെ, അപ്പൊ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ നാട്ടിൽ ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ആളുണ്ട് അല്ലെ?
ഉണ്ട്, നമ്മുടേതായ ഒരു ടൈലർ ഉണ്ട് നമുക്ക്.
ഓക്കെ. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇപ്പം നിങ്ങൾ ജോലി കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭത്തെ കുറിച്ച് ആലോചിച്ചത്. ഇതുപോലെ തന്നെ ജോലി കിട്ടാത്തതും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരുപാട് പേര് ഉണ്ടാവാം ഓസ്ട്രേലിയയിൽ. ഇങ്ങനെ സ്വയം തൊഴിൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
മെയിൻ ആയിട്ട് നമ്മൾ മൂന്നുപേരുടെയും പാഷനാണ് ഫാഷൻ. അപ്പൊ അത് കാരണം നമ്മൾ മൂന്നുപേർക്കും സന്തോഷമാണ് ഇത് ചെയ്യാൻ, അല്ലാണ്ട് നമുക്കതൊരു ബേർഡൻ ആയിട്ട് തോന്നുന്നില്ല. നമ്മള് എന്താ പറയാ, അതിനു വേണ്ടിട്ടായിട്ട് നമ്മൾ സമയം കണ്ടെത്തി, നമ്മുടെ ബാക്കിയിലെ കാര്യങ്ങളെ ഹിൻഡർ ചെയ്യാണ്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോ പിന്നെ അത് മാത്രല്ല, നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് ഒന്നിനും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യം ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ നമ്മുടെ വീടും നമ്മൾ വീട്ടിലത്തെ കാര്യവും നടക്കുന്നുണ്ട്, കുട്ടികളുടെ കാര്യവും നടക്കുന്നുണ്ട്. അത് നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കല്ല, നമ്മളൊരു ബിസിനസ് നമുക്കായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാന്നുള്ളൊരു തൃപ്തിയുണ്ട്.
ഓക്കെ. ഇനി ഇപ്പൊ ഇത്രയും ഗുണങ്ങളുടെ കാര്യം പറഞ്ഞു, ഇതിൽ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ മായ?
ദോഷം ഡെഫിനറ്റ്ലി, ഏതൊരു ബിസിനസ്സിനും ദോഷമുണ്ട്. ആ ദോഷം എന്ന് പറഞ്ഞത് ഇതാണ്, എപ്പോ നോക്കിയാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടണം എന്നില്ല. ഇടയ്ക്ക് നമുക്കൊരു ഒരു ഡ്രൈ സീസൺ ഉണ്ടാകും. അപ്പൊ ആ ഒരു ടൈമില് പിന്നെ നമ്മൾ വേറെന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട്, ഇറ്റ്സ് നോട്ട് ഓൾ ദ ടൈം, ഇടയ്ക്ക് പ്രോബബ്ലി എ മന്ത് ഓർ ടു അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിപ്പോ നമുക്കിവിടെ എപ്പോഴും, നമ്മൾ ഇന്ത്യൻസിന് എപ്പോഴും എന്തെങ്കിലും ഫെസ്റ്റിവൽസും ഒക്കേഷൻസ് ഇല്ല കാരണം ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലോതിങ് വേണം. എല്ലാവരും നാട്ടിൽ പോണ ആൾക്കാരല്ല എല്ലാ കൊല്ലവും. അപ്പൊ പിന്നെ നാട്ടിൽ പോവാത്ത ആൾക്കാർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് വന്നിട്ടാണ് എന്തെങ്കിലും അവർക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഓ എനിക്കൊരു കുർത്ത വേണം ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് വന്ന് നമ്മുടെ അടുത്ത് എടുക്കും. അപ്പൊ അതൊരു, അത് കാരണം ഞാൻ 100% എപ്പോഴും ബിസിനസ് ഉണ്ട് എന്ന് ഞാൻ പറയില്ല. പക്ഷെ വി ഡു ഹാവ് എ ഡ്രൈ പീരിയഡ്.
ഓക്കെ. മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കസ്റ്റമേഴ്സിനെയാണ് അല്ലേ?
ഇന്ത്യൻ കസ്റ്റമേഴ്സിനെയാണ്. പക്ഷെ നമുക്ക് ഇന്ത്യൻ കസ്റ്റമേഴ്സ് മാത്രമല്ല ഇല്ലത്, എല്ലാ തരം കസ്റ്റമേഴ്സും ഉണ്ട്. ബിക്കോസ് നമ്മളീ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ ഓരോ സ്ഥലത്ത് പോയി സ്റ്റോൾ ഇടുന്ന കാരണം നമ്മുടെ ഡാറ്റാബേസ് ഇസ് വേറെ. അപ്പൊ ഇവിടുത്തെ ഓസ്ട്രേലിയൻസും ഉണ്ട്, പിന്നെ എന്താ പറയാ, വേറെ കൺട്രീസിലത്തെ ആൾക്കാരും, ആ പരിപാടിക്ക് വരുന്ന ആൾക്കാരും നമ്മുടെ പ്രൊഡക്ട്സ് കണ്ടിട്ട് പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യണം.
ഓക്കെ. അപ്പോൾ എന്തായാലും മായ സ്വന്തമായി കണ്ടെത്തിയ ആ തൊഴിലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി മായ ദിലീപ്.
താങ്ക് യു സോ മച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേന്. ആൻഡ് ഐ ഹോപ്പ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് കേട്ടിട്ട് നമ്മളൊരു പ്രചോദനമാവുന്നു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.